ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽചന്ദ്രൻ. പ്രധാന വാർത്തകൾ. ഓപ്പറേഷൻ സിന്ദൂർ പ്രത്യേക ചർച്ച ലോക്സഭയിൽ ഇന്നും തുടരും. രാജ്യസഭയിൽ ചർച്ച രാവിലെ ആരംഭിക്കും. 2020 ദേശീയ വിദ്യാഭ്യാസ നയം ഇന്ന് 5 വർഷം പൂർത്തിയാക്കുന്നു. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിന് നാളെ 1 വർഷം. സംസ്ഥാനത്ത് മഴ നേരിയ തോതിൽ കുറഞ്ഞു. ഇന്ന് കാസർഗോഡ് കണ്ണൂർ ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഡെ വനിതാ ലോകകപ്പ് ചെസ് കിരീടം നേടിയ ദിവ്യ ദേശ്മുഖിനെയും രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും അഭിനന്ദിച്ചു. വാർത്തകൾ വിശദമായി. ഓപ്പറേഷൻ സിന്ദൂർ പ്രത്യേക ചർച്ച ലോക്സഭയിൽ ഇന്നും തുടരും. ചർച്ചയ്ക്ക് ആഭ്യന്തരമന്ത്രി അമിത്ഷാ നേതൃത്വം നൽകും. ഇന്നലെ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ആണ് ചർച്ചയ്ക്ക് തുടക്കമിട്ടത്. ഭീകരപ്രവർത്തനവും സംഭാഷണവും ഒന്നിച്ചു പോവില്ലെന്ന ശക്തമായ സന്ദേശം ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പാകിസ്ഥാൻ നൽകിയതായി അദ്ദേഹം വ്യക്തമാക്കി. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
പഹൽഗാം ഭീകരാക്രമണത്തിന് ശക്തവും വ്യക്തവുമായ സന്ദേശം നൽകേണ്ടത് ആവശ്യമായിരുന്നുവെന്ന് ചർച്ചയിൽ പങ്കെടുത്ത വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ പറഞ്ഞു. അതിർത്തിക്ക് ഇപ്പുറത്തേക്കുണ്ടാകുന്ന ഭീകരപ്രവർത്തനങ്ങൾക്ക് തക്ക മറുപടിയായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ എന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം അവസാനിപ്പിക്കാൻ അമേരിക്കയുടേതുൾപ്പെടെ ഒരു വിദേശ മധ്യസ്ഥതയും ഉണ്ടായിട്ടില്ലെന്ന് ജയശങ്കർ അറിയിച്ചു. പഹൽഗാമിലെ ഭീകരാക്രമണം തടയുന്നതിൽ ജമ്മുകാശ്മീരിലെ സുരക്ഷാ സംവിധാനം പരാജയപ്പെട്ടതായി ചർച്ചയിൽ പങ്കെടുത്ത കോൺഗ്രസിലെ ഗൌരവ് ഗൊഗോയ് കുറ്റപ്പെട്ടു. ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ പിടികൂടാൻ ഗവൺമെന്റിനായില്ലെന്ന് സമാജ്വാദി പാർട്ടി നേതാവ് രമാശങ്കർ രാജ്ഭറും വിലയിരുത്തി. ബിജെപി അംഗങ്ങൾക്ക് പുറമെ തൃണമൂൽ കോൺഗ്രസ്, ടിഡിപി, വൈആർഎസ് കോൺഗ്രസ്, നാഷണൽ കോൺഫറൻസ് എൻസിപി, സിപിഐഎം, ജെഡിയു, എഐഎംഐഎം തുടങ്ങിയ പാർട്ടികളുടെ പ്രതിനിധികളും ചർച്ചയിൽ പങ്കെടുത്തു. രാജ്യസഭയിൽ ഓപ്പറേഷൻ സിന്ദൂറിൽ പ്രത്യേക ചർച്ച ഇന്ന് ആരംഭിക്കും. 16 മണിക്കൂറാണ് ചർച്ചയ്ക്ക് സമയം നൽകിയിരിക്കുന്നത്. രാജ്യസഭയിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ചർച്ച തുടങ്ങും.
ഓപ്പറേഷൻ സിന്ദൂർ പ്രത്യേക ചർച്ചയിൽ ഇന്നലെ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെയും വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറിന്റെയും പ്രസംഗങ്ങളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രശംസിച്ചു. പ്രസംഗങ്ങൾ മികച്ചതും ഉൾക്കാഴ്ച പുലർത്തുന്നതുമാണെന്ന് സാമൂഹ്യ മാധ്യമ പോസ്റ്റുകളിൽ പ്രധാനമന്ത്രി വിശേഷിപ്പിച്ചു. 2020 ദേശീയ വിദ്യാഭ്യാസ നയം ഇന്ന് 5 വർഷം പൂർത്തിയാക്കുന്നു. രാജ്യത്തെ വിദ്യാലയങ്ങളെ പാഠപുസ്തകങ്ങളിലോ മാർക്കുകളിലോ മനഃപാഠമാക്കലിലോ മാത്രം ഒതുങ്ങാത്ത ഇടങ്ങളാക്കി മാറ്റുന്നതിന് വ്യക്തമായ രൂപമാതൃകയോടെയാണ് പുതിയ വിദ്യാഭ്യാസ നയം ആരംഭിച്ചത്. കഴിഞ്ഞ 5 വർഷത്തിനിടെ പഠിതാക്കളെ കേന്ദ്രീകരിക്കുന്നതും ഭാവിക്ക് ഊന്നൽ നൽകുകയും ചെയ്യുന്ന വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് നയം അടിത്തറപ്പാകി. ഡെസ്ക് റിപ്പോർട്ട്.
ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ NEP 5ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന അഖില ഭാരതീയ ശിക്ഷാ സംഗമത്തിൽ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും. സഹമന്ത്രി ജയൻ ചൌധരിയും പരിപാടിയിൽ സംബന്ധിക്കും. NEPയുടെ ഭാഗമായ നിപുൺ ഭാരത്, വിദ്യാപ്രവേശ് തുടങ്ങിയ സംരംഭങ്ങൾ 890,000 സ്കൂളുകളിൽ 4,20,00,000 വിദ്യാർത്ഥികൾക്ക് പ്രയോജനം ചെയ്തിട്ടുണ്ട്. ആംഗ്യഭാഷയും പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തി. ഇതിനായി 1,000+ ISL വീഡിയോകളും സംസാരിക്കുന്ന പുസ്തകങ്ങളും വികസിപ്പിച്ചു. CBSE ബോർഡ് പരീക്ഷകളിൽ 50% ചോദ്യങ്ങൾ കഴിവിലെ വിലയിരുത്തുന്നവയാക്കി മാറ്റി. നിഷ്ഠ അധ്യാപക പരിശീലന പരിപാടിയുടെ കീഴിൽ 4,00,000+ അധ്യാപകർക്ക് പരിശീലനം നൽകിയിട്ടുണ്ട്.
ഓണത്തിന് 1,00,000 പേർക്ക് തൊഴിൽ ലഭ്യമാക്കുമെന്ന് മന്ത്രി MB രാജേഷ് കോഴിക്കോട്ട് അറിയിച്ചു. കുടുംബശ്രീ CDS അധ്യക്ഷ സംഗമം ഒന്നായി നമ്മൾ സംസ്ഥാനതല പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. CDS പ്രോഗ്രസ് റിപ്പോർട്ടും അദ്ദേഹം പ്രകാശനം ചെയ്തു. വിജ്ഞാന കേരളം പദ്ധതിയുമായി സഹകരിച്ച് 1 വർഷത്തിനകം 3,00,000 പേർക്ക് തൊഴിൽ നൽകുമെന്നും മന്ത്രി അറിയിച്ചു. കണ്ണൂർ ജില്ലയിലെ 4 പാലങ്ങൾ ഇന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ് നാടിന് സമർപ്പിക്കും. കൊട്ടിയൂരിൽ ബാവലിപ്പുഴയ്ക്ക് കുറുകെ പുനർനിർമ്മിച്ച നീണ്ടുനോക്കി കൊട്ടിയൂർ പാലം, മട്ടന്നൂർ വട്ടോളിപ്പാലം, കൂളിക്കടവ് പാലം, പത്തായക്കല്ല് പാലം എന്നിവയാണ് മന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നത്. രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾ സുരക്ഷിതരല്ലെന്ന് വരുത്തി തീർക്കാൻ ആരൊക്കെയോ ശ്രമിക്കുന്നതായി തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി അഭിപ്രായപ്പെട്ടു. ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുടെ അറസ്റ്റ് രാജ്യത്തിന്റെ മതേതരത്വത്തിനേറ്റ കളങ്കമാണെന്നും അദ്ദേഹം കണ്ണൂരിൽ പറഞ്ഞു. ADGP MR അജിത് കുമാറിനെ എക്സൈസ് കമ്മീഷണറായി നിയമിച്ച് സംസ്ഥാന ഗവൺമെന്റ് ഉത്തരവിറക്കി. എക്സൈസ് കമ്മീഷണറായിരുന്ന മഹിബാൽ യാദവ് അവധിയിൽ പോയ ഒഴിവിലാണ് അജിത് കുമാറിന്റെ നിയമനം. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിന് നാളെ 1 വർഷം പൂർത്തിയാകുന്നു. പുനരധിവാസത്തിന്റെ ഭാഗമായി 410 വീടുകളിലായി 1,662 ആളുകൾക്ക് താമസിക്കാൻ കഴിയും വിധം ടൌൺഷിപ്പിന്റെ നിർമ്മാണം പുരോഗമിക്കുകയാണ്. ഡിസംബറിന് മുൻപായി മുഴുവൻ വീടുകളുടെ നിർമ്മാണം പൂർത്തിയാക്കി കൈമാറാനാണ് ശ്രമമെന്ന് ചൂരൽമല ടൌൺഷിപ്പ് സ്പെഷ്യൽ ഓഫീസർ എസ് സുഹാസ് അറിയിച്ചു. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ മരണമടഞ്ഞവരെ സംസ്കരിച്ച പുത്തുമല ശ്മശാനഭൂമി ഇനി മുതൽ ജൂലൈ 30 ഹൃദയഭൂമി എന്ന പേരിൽ അറിയപ്പെടും. മേപ്പാടി പഞ്ചായത്തിലെ സർവകക്ഷി യോഗത്തിലാണ് തീരുമാനം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് കാലവർഷം നേരിയ തോതിൽ ദുർബലമായി. ഇന്ന് കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത നൽകി. കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ 40 മുതൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രവാസികൾക്കും പേര് ചേർക്കാൻ നടപടിക്രമങ്ങൾ ആരംഭിച്ചു. ഫോറം 4A അപേക്ഷ നൽകേണ്ടത്. ഇതിന്റെ മാർഗനിർദ്ദേശങ്ങൾ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിലുണ്ട്. പാസ്പോർട്ടിൽ രേഖപ്പെടുത്തിയ സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനത്തിലെയോ നിയോജക മണ്ഡലത്തിലെയോ ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർക്ക് ഓൺലൈനായി അപേക്ഷ നൽകണം. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ മൊബൈൽ നമ്പർ നൽകി സിറ്റിസൺ രജിസ്ട്രേഷനും പൂർത്തീകരിക്കണം. കണ്ണൂർ ജില്ലയിലെ മുഴുവൻ ട്രാൻസ്ജെൻഡറുകളെയും വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്താൻ ട്രാൻസ്ജെൻഡർ ജസ്റ്റിസ് ബോർഡ് യോഗം തീരുമാനിച്ചു. വിശദാംശങ്ങളുമായി ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടവർക്ക് വോട്ടർ രജിസ്ട്രേഷനിലും പോളിംഗ് ബൂത്തുകളിലും തുല്യ പരിഗണന നൽകുന്നതിനും നടപടി സ്വീകരിക്കും. ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് ആധാർ കാർഡ് ലഭ്യമാക്കുന്നതിനായി ജില്ലാതലത്തിൽ സ്പെഷ്യൽ ഡ്രൈവും പ്രത്യേക ആധാർ ക്യാമ്പും സംഘടിപ്പിച്ചിരുന്നു. ഓണം വിപണനമേളയിലെ സ്റ്റാളുകളിൽ ട്രാൻസ് വ്യക്തികളുടെ ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിക്കുന്നതിനും വിപണനം നടത്തുന്നതിനും കുടുംബശ്രീ മുഖേന സൌകര്യമൊരുക്കാനും യോഗം നിർദ്ദേശിച്ചു. കോഴിക്കോട് അടുത്ത മാസം നടക്കുന്ന ട്രാൻസ്ജെൻഡർ ഫെസ്റ്റിൽ ജില്ലയുടെ പ്രാതിനിധ്യം ഉറപ്പാക്കും. ജില്ലാ കളക്ടർ അരുൺ കെ വിജയന്റെ അധ്യക്ഷതയിലായിരുന്നു ട്രാൻസ്ജെൻഡർ ജസ്റ്റിസ് ബോർഡ് യോഗം.
കൊട്ടിയൂർ ശിവക്ഷേത്രത്തിൽ തലശ്ശേരി പൈതൃക ടൂറിസം പദ്ധതിയിൽ നടപ്പിലാക്കിയ സമഗ്ര വികസന പദ്ധതിയുടെ പൂർത്തീകരണം മന്ത്രി PA മുഹമ്മദ് റിയാസ് രാവിലെ ഉദ്ഘാടനം ചെയ്യും. 10 കോടി രൂപ ചെലവിലാണ് പദ്ധതി പൂർത്തീകരിച്ചത്. ഫിഡെ വനിതാ ലോകകപ്പ് ചെസ് കിരീടം നേടിയ ദിവ്യ ദേശ്മുഖിനെയും റണ്ണറപ്പായ കൊനേരു ഹംപിയെയും രാഷ്ട്രപതി ദ്രൗപദി മുർമു അഭിനന്ദിച്ചു. ജേതാവായ ദിവ്യ ദേശ്മുഖിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അഭിനന്ദിച്ചു. കിരീടം നേടിയതോടെ ദിവ്യ ഗ്രാൻഡ് മാസ്റ്ററായി മാറിയെന്നും പ്രധാനമന്ത്രി സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ചു. ദിവ്യയുടെ നേട്ടം യുവാക്കൾക്കിടയിൽ ചെസ് കൂടുതൽ ജനപ്രിയമാകുന്നതിന് ഊർജ്ജമാകുമെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. കേരള ക്രിക്കറ്റ് ലീഗ് 2 സീസണിലെ മത്സരക്രമം പുറത്തുവിട്ടു. ഓഗസ്റ്റ് 21 ആരംഭിക്കുന്ന ടൂർണമെന്റ് സെപ്റ്റംബർ 6 ഫൈനലോടെ സമാപിക്കും. ഏരീസ് കൊല്ലം സെയിലേഴ്സ് കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാഴ്സിനെ ആദ്യ മത്സരത്തിൽ നേരിടും. രണ്ടാം മത്സരത്തിൽ അദാനി ട്രിവാൻഡ്രം റോയൽസ് കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് മത്സരമാണ്. ഓരോ ദിവസവും 2 മത്സരങ്ങൾ ഉണ്ടായിരിക്കും. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ഗോവിന്ദചാമി ജയിൽ ചാടിയതുമായി ബന്ധപ്പെട്ട് അസിസ്റ്റന്റ് ജയിൽ സൂപ്രണ്ടിനെ സസ്പെൻഡ് ചെയ്തു. കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രി ചുമതലയിലുണ്ടായിരുന്ന അസിസ്റ്റന്റ് സൂപ്രണ്ട് റിജുയെയാണ് DGP ബൽറാം കുമാർ ഉപാധ്യായ ഇന്നലെ സസ്പെൻഡ് ചെയ്തത്. ഇതോടെ സസ്പെൻഷനിലായ ഉദ്യോഗസ്ഥരുടെ എണ്ണം 4. ഇന്ന് അന്താരാഷ്ട്ര കടുവാ ദിനം. കടുവ സംരക്ഷണത്തിന്റെ പ്രാധാന്യം ഓർമ്മിപ്പിക്കുന്നതിനാണ് ജൂലൈ 29 കടുവാ ദിനമായി ആചരിക്കുന്നത്. കേന്ദ്രമന്ത്രി ഭൂപേന്ദർ യാദവ് ന്യൂഡൽഹിയിലെ നാഷണൽ സൂവോളജിക്കൽ പാർക്കിൽ 2025 ആഗോള കടുവാ ദിനാഘോഷത്തിൽ മുഖ്യാതിഥിയാകും. നിറപുത്തിരി പൂജകൾക്കായി ശബരിമലയിൽ വൈകിട്ട് നട തുറക്കും. നാളെ പുലർച്ചെ 5:30-6:30 ഇടയിലാണ് നിറപുത്തിരി പൂജ. നിറപുത്തിരിക്ക് ഉപയോഗിക്കുന്ന നെൽക്കതിരുകളുമായി ഘോഷയാത്ര പുലർച്ചെ അച്ചൻകോവിൽ ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെട്ടു. തിരുവനന്തപുരം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലും നാളെ പുലർച്ചെയാണ് നിറപുത്തിരി ചടങ്ങ്. നാദാപുരം ഗ്രാമപഞ്ചായത്തിലെ പുതുക്കിപ്പണിയുന്ന ബസ് സ്റ്റാൻഡ് കം ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ നിർമ്മാണം മന്ത്രി MB രാജേഷ് ഉദ്ഘാടനം ചെയ്തു. 14 കോടി രൂപ ചെലവിലാണ് നവീകരണം. കാസർഗോഡ് മംഗൾപാടി താലൂക്ക് ആശുപത്രിയിലെ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം മന്ത്രി വീണ ജോർജ് ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. കിഫ്ബി ഫണ്ടിൽ നിന്ന് 17.5 കോടി രൂപ ചെലവിലാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. സംസ്ഥാന പട്ടികജാതി പട്ടിക ഗോത്രവർഗ കമ്മീഷന്റെ 2 ദിവസത്തെ പരാതി പരിഹാര അദാലത്ത് രാവിലെ കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ തുടങ്ങും. വ്യാഴാഴ്ച പുളിക്കൂർ കൊറക ഉന്നതിയും അടക്കസ്ഥല ബജ കൊല്ലങ്ങാന മറാഠി ഉന്നതികളും കമ്മീഷൻ സന്ദർശിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ഓപ്പറേഷൻ സിന്ദൂർ പ്രത്യേക ചർച്ച ലോക്സഭയിൽ ഇന്നും തുടരും. രാജ്യസഭയിൽ ചർച്ച രാവിലെ ആരംഭിക്കും. 2020 ദേശീയ വിദ്യാഭ്യാസ നയം ഇന്ന് 5 വർഷം പൂർത്തിയാക്കുന്നു. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിന് 4 വർഷം. സംസ്ഥാനത്ത് മഴ നേരിയ തോതിൽ കുറഞ്ഞു. ഇന്ന് കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഡെ വനിതാ ലോകകപ്പ് ചെസ് കിരീടം നേടിയ ദിവ്യ ദേശ്മുഖിനെ രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും അഭിനന്ദിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.